ഓം ശാന്തി. 28/11/2023 പ്രഭാതമുരളി. മധുരമായ കുട്ടികളെ, ജ്ഞാനം വെണ്ണയാണ്, ഭക്തി മോരാണ്. ബാബ നിങ്ങൾക്ക് ജ്ഞാനമാകുന്ന വെണ്ണ നൽകി വിശ്വത്തിന്റെ അധികാരി ആക്കുന്നു. അതുകൊണ്ടാണ് കൃഷ്ണന്റെ വായിൽ വെണ്ണ കാണിക്കുന്നത്. ചോദ്യം: നിശ്ചയബുദ്ധിയെ എങ്ങനെ തിരിച്ചറിയാൻ സാധിക്കും? നിശ്ചയത്തിന്റെ ആധാരത്തിൽ എന്ത് പ്രാപ്തിയാണ് ഉണ്ടാകുന്നത്? ഉത്തരം: 1. നിശ്ചയബുദ്ധി കുട്ടികൾ ദീപത്തിൽ അർപ്പണമാകുന്ന സത്യമായ ശലഭങ്ങളായിരിക്കും. പ്രദക്ഷിണം വയ്ക്കുന്നവരായിരിക്കുകയില്ല. ആരാണോ ദീപത്തിൽ അർപ്പണമാകുന്നത് അവർ തന്നെയാണ് രാജ്യപദവി നേടുന്നത്. പ്രദർശനം വെച്ചു പോകുന്നവർ പ്രജയിൽ പോകുന്നു. 2. ഭൂമി പിളർന്നാലും ധർമ്മം വെടിയില്ല. ഈ പ്രതിജ്ഞ നിശ്ചയബുദ്ധി കുട്ടികളുടേതാണ്. അവർ സത്യമായ പ്രീതബുദ്ധിയായി ദേഹസഹിതം ദേഹത്തിന്റെ സർവധർമ്മങ്ങളെയും മറന്ന് ബാബയുടെ ഓർമ്മയിലിരിക്കുന്നു. ഗീതം ആകാശസിംഹാസനമുപേക്ഷിച്ച് വന്നാലും. ഓം ശാന്തി. ഭഗവാനു വാച: നിരാകാരനായ പരമപിതാവിനെയാണ് ഭഗവാൻ എന്ന് പറയുന്നത്. ഭഗവാനു വാച എന്ന് പറഞ്ഞത് ആരാണ്? നിരാകാരനായ പരംപിതാ പരമാത്മാവാണ്. നിരാകാരനായ ബാബ നിരാകാര ആത്മാക്കൾക്ക് വന്ന് മനസ്സിലാക്കി തരുന്നു. നിരാകാരനായ ആത്മാവ് ഈ ശരീരമാകുന്ന കർമ്മേന്ദ്രിയങ്ങളിലൂടെ കേൾക്കുന്നു. ആത്മാവിനെ സ്ത്രീയെന്നോ പുരുഷനെന്നോ പറയാൻ കഴിയില്ല. ആത്മാവിനെ ആത്മാവെന്നാണ് പറയുന്നത്. ആത്മാവ് സ്വയം ഈ അവയവങ്ങളിലൂടെ പറയുന്നു: ഞാൻ ഒരു ശരീരം ഉപേക്ഷിച്ച് അടുത്തത് എടുക്കുന്നു. എല്ലാ മനുഷ്യരും സഹോദരന്മാരാണ്. നിരാകാരനായ പരമപിതാ പരമാത്മാവിന്റെ സന്താനമാകുമ്പോൾ പരസ്പരം എല്ലാവരും സഹോദരന്മാരാണ്. പ്രജാപിതാ ബ്രഹ്മാവിന്റെ സന്താനമായതിനാൽ സഹോദരി സഹോദരന്മാരാണ്. ഇത് എല്ലായ്പ്പോഴും എല്ലാവർക്കും മനസ്സിലാക്കി കൊടുക്കൂ. ഭഗവാൻ രക്ഷകനാണ്, ഭക്തർക്ക് ഭക്തിയുടെ ഫലം നൽകുന്നവനാണ്. അച്ഛൻ മനസ്സിലാക്കി തരികയാണ്: സർവരുടെയും സദ്ഗതി ദാതാവ് ഞാൻ മാത്രമേയുള്ളൂ. സർവരുടെയും ശിക്ഷകനായി ശ്രീമതം നൽകുകയാണ്. പിന്നെ എല്ലാവരുടെയും സദ്ഗുരുവുമാണ്. ബാബയ്ക്ക് വേറെ അച്ഛനോ ടീച്ചറോ ഗുരുവോ ഇല്ല. ആ ബാബയാണ് പ്രാചീന ഭാരതത്തിന്റെ രാജയോഗം പഠിപ്പിക്കുന്നത്. കൃഷ്ണനല്ല. കൃഷ്ണനെ അച്ഛനെന്ന് പറയാൻ കഴിയില്ല. കൃഷ്ണനെ ദൈവിക ഗുണധാരി, സ്വർഗത്തിന്റെ രാജകുമാരൻ എന്നാണ് പറയുന്നത്. പതിത പാവനനെന്നും സദ്ഗതി ദാതാവെന്നും ഒന്നിനെയാണ് പറയുന്നത്. ഇപ്പോൾ എല്ലാവരും ദുഃഖിതരും പാപാത്മാക്കളും ഭ്രഷ്ടാചാരികളുമാണ്. ഭാരതമായിരുന്നു സത്യയുഗത്തിലെ ദൈവീകവും ശ്രേഷ്ഠാചാരിയുമായിരുന്നത്. പിന്നീടത് ഭ്രഷ്ടാചാരിയും ആസുരീയ രാജ്യവുമാകുന്നു. എല്ലാവരും പറയുന്നു: പതിത പാവന, വരൂ, വന്നിട്ട് രാമരാജ്യം സ്ഥാപിക്കൂ. അപ്പോൾ ഈ സമയം രാവണ രാജ്യമാണ്. രാവണനെ കത്തിക്കുന്നുമുണ്ട്. പക്ഷെ രാവണനെ ഒരു വിദ്വാൻമാർക്കും ആചാര്യന്മാർക്കും പണ്ഡിതർക്കും അറിയില്ല. സത്യയുഗം മുതൽ ത്രേതായുഗം വരെ രാമരാജ്യം, ദ്വാപരം മുതൽ കലിയുഗം വരെ രാവണരാജ്യം. ബ്രഹ്മാവിന്റെ പകൽ എന്ന് പറയുന്നത് ബ്രഹ്മാകുമാർ കുമാരിമാരുടെയും പകലാണ്. ബ്രഹ്മാവിന്റെ രാത്രി എന്ന് പറയുന്നത് ബി കെയുടെയും രാത്രിയാണ്. ഇപ്പോൾ രാത്രി അവസാനിച്ച് പകൽ വരുന്നു. പറയാറുണ്ട് വിനാശകാലത്തിൽ വിപരീത ബുദ്ധി എന്ന്. 3 സേനകളുമുണ്ട്. പരമപിതാവിനെ പറയുന്നത് ഏറ്റവും സ്നേഹിയായ ഗോഡ്ഫാദർ, ജ്ഞാനസാഗരൻ എന്നാണ്. അപ്പോൾ തീർച്ചയായും നോളജ് തരികയില്ലേ? സൃഷ്ടിയുടെ ചൈതന്യ ബീജരൂപമാണ്, സുപ്രീം സോൾ ആണ്. അതായത് ഉയർന്നവനിലും ഉയർന്ന ഭഗവാനാണ്. അല്ലാതെ സർവവ്യാപി അല്ല. സർവവ്യാപി എന്ന് പറയുന്നത് ബാബയെ അപമാനിക്കലാണ്. ബാബ പറയുന്നു, ഗ്ലാനി ചെയ്ത് ധർമ്മഗ്ലാനിയായി ഭാരതം ദരിദ്രവും ഭ്രഷ്ടാചാരിയുമായി. അങ്ങനെയുള്ള സമയത്താണ് എനിക്ക് വരേണ്ടി വരുന്നത്. ഭാരതമാണ് എന്റെ ജന്മസ്ഥലം. സോമനാഥന്റെ ക്ഷേത്രവും ശിവന്റെ ക്ഷേത്രങ്ങളും ഇവിടെയാണുള്ളത്. ഞാൻ എന്റെ ജന്മസ്ഥലത്തിനെയാണ് സ്വർഗമാക്കി മാറ്റുന്നത്. പിന്നീട് രാവണൻ നരകമാക്കുന്നു. അർത്ഥം, രാവണന്റെ മതമനുസരിച്ച് നടന്ന് നരകവാസി ആസുരീയ സമ്പ്രദായത്തിലേതാകുന്നു. പിന്നെ അവരെ മാറ്റി ദൈവിക സമ്പ്രദായം ശ്രേഷ്ഠാചാരിയാക്കുന്നു. ഇത് വിഷയസാഗരമാണ്, അത് ക്ഷീരസാഗരമാണ്. അവിടെ നെയ്യന്റെ നദി ഒഴുകും. സത്യയുഗത്തിലും ത്രേതായുഗത്തിലും ഭാരതം സദാ സുഖം നിറഞ്ഞതും സമ്പന്നവുമായിരുന്നു. വജ്രങ്ങളും രത്നങ്ങളും കൊണ്ടുള്ള കൊട്ടാരമായിരുന്നു. ഇപ്പോൾ 100% ദരിദ്രമായി. ഞാൻ വന്നിട്ടാണ് 100% സമ്പന്നവും ശ്രേഷ്ഠാചാരിയുമാക്കുന്നത്. ഇപ്പോൾ തന്റെ ദൈവിക ധർമ്മത്തെ മറന്ന് ഭ്രഷ്ടാചാരിയായി മാറി. ബാബ വന്നിട്ട് മനസ്സിലാക്കി തരികയാണ്, ഭക്തി മാർഗം എന്ന് പറയുന്നത് മോരിന് സമാനമാണ്, ജ്ഞാനമാർഗം എന്ന് പറയുന്നത് വെണ്ണയ്ക്ക് സമാനമാണ്. കൃഷ്ണന്റെ വായിൽ വെണ്ണ കാണിക്കാറുണ്ട്, അതായത് വിശ്വത്തിന്റെ രാജ്യമുണ്ടായിരുന്നു. ലക്ഷ്മിനാരായണൻ വിശ്വത്തിന്റെ അധികാരി ആയിരുന്നു. ബാബ വന്നിട്ടാണ് പരിധിയില്ലാത്ത സമ്പത്ത് നൽകുന്നത്. അർത്ഥം, വിശ്വത്തിന്റെ അധികാരി ആക്കുന്നത്. പറയുന്നു, ഞാൻ വിശ്വത്തിന്റെ അധികാരി ആകുന്നില്ല. അഥവാ അധികാരി ആകുകയാണെങ്കിൽ മായയിൽ നിന്ന് തോൽവിയും നേടേണ്ടി വരും. മായയോട് നിങ്ങളാണ് തോൽക്കുന്നത്, പിന്നെ ജയിക്കേണ്ടതും നിങ്ങളാണ്. ഈ 5 വികാരങ്ങളിൽ കുടുങ്ങിക്കിടക്കുകയാണ്. ഇപ്പോൾ ഞാൻ നിങ്ങളെ ക്ഷേത്രത്തിലിരിക്കാൻ യോഗ്യരാക്കി തീർക്കുകയാണ്. സത്യയുഗം വലിയ ക്ഷേത്രമാണ്, അതിനെ ശിവാലയം എന്നാണ് പറയുന്നത്. ശിവനാണ് സ്ഥാപിക്കുന്നത്. കലിയുഗത്തിനെ വേശ്യാലയം എന്നാണ് പറയുന്നത്. എല്ലാവരും വികാരികളാണ്. ഇപ്പോൾ ബാബ പറയുകയാണ്, ദേഹത്തിന്റെ ധർമ്മം വിട്ടിട്ട് സ്വയം ആത്മാവാണെന്ന് മനസ്സിലാക്കി അച്ഛനായ എന്നെ ഓർമ്മിക്കൂ. നിങ്ങൾ കുട്ടികൾക്കിപ്പോൾ ബാബയോട് പ്രീതിയാണ്. നിങ്ങൾ വേറെ ആരെയും ഓർമ്മിക്കുന്നില്ല. നിങ്ങൾ വിനാശകാലെ പ്രീതബുദ്ധികളാണ്. ശ്രീശ്രീ 108 എന്ന് പരംപിത പരമാത്മാവിനെയാണ് പറയുന്നത്. 108 മാല തിരിക്കുന്നു. ശിവബാബ മുകളിലാണ്, പിന്നെ മാതാപിതാവായ ബ്രഹ്മാവും സരസ്വതിയും, പിന്നെ അവരുടെ കുട്ടികൾ. അവർ ഭാരതത്തെ പാവനമാക്കുന്നു. രുദ്രാക്ഷമാലയെക്കുറിച്ച് പറയുന്നുണ്ട്, അതിനെ രുദ്രയജ്ഞം എന്നും പറയുന്നു. എത്ര ഉയർന്ന രാജസ്വ അശ്വമേധ അവിനാശി ജ്ഞാനയജ്ഞമാണ്! എത്ര വർഷങ്ങളായി നടക്കുന്നു! അനേക ധർമ്മങ്ങൾ ഏതെല്ലാമാണോ ഉള്ളത്, സർവതും ഈ യജ്ഞത്തിൽ സ്വാഹായാകും. അപ്പോൾ ഈ യജ്ഞം പൂർത്തിയാകും. ഇത് അവിനാശിയായ ബാബയുടെ അവിനാശിയായ യജ്ഞമാണ്. സർവസാമഗ്രികളും ഇതിൽ സ്വാഹ ആകണം. എപ്പോൾ വിനാശമാകും എന്ന് ചോദിക്കാറുണ്ട്. ആരാണോ സ്ഥാപിക്കുന്നത് അവർക്ക് തന്നെയാണ് പാലനയും ചെയ്യേണ്ടത്. ഇത് ശിവബാബയുടെ രഥമാണ്. ശിവബാബ ഇതിൽ രഥിയാണ്, കുതിരവണ്ടിയൊന്നുമല്ല. അവർ ഭക്തി മാർഗത്തിന്റെ സാമഗ്രികൾ ഉണ്ടാക്കിയിരിക്കുന്നതാണ്. ബാബ പറയുന്നു, ഞാൻ ഈ പ്രകൃതിയുടെ ആധാരം എടുക്കുന്നു. ബാബ മനസ്സിലാക്കി തരുന്നു, ആദ്യം അവ്യഭിചാരിയായ ഭക്തിയാണ്, പിന്നെ കലിയുഗത്തിന്റെ അന്ത്യത്തിൽ പൂർണമായും വ്യഭിചാരിയായി മാറി. ബാബ വന്ന് ഭാരതത്തിന് വെണ്ണ നൽകുന്നു. നിങ്ങൾ വിശ്വത്തിന്റെ അധികാരിയാകുന്നതിന് വേണ്ടി പഠിച്ചുകൊണ്ടിരിക്കുന്നു. ബാബ വന്ന് വെണ്ണ കഴിപ്പിക്കുന്നു. രാവണ രാജ്യമാകുമ്പോൾ മോരു തുടങ്ങുന്നു. ഇതെല്ലാം മനസ്സിലാക്കേണ്ട കാര്യങ്ങളാണ്. പുതിയ കുട്ടികൾക്ക് ഈ കാര്യങ്ങൾ മനസ്സിലാക്കുവാൻ സാധിക്കില്ല. പരമപിത പരമാത്മാവിനെ തന്നെയാണ് ജ്ഞാനത്തിന്റെ സാഗരം എന്ന് പറയുന്നത്. ബാബ പറയുന്നു, എന്നെ ഈ ഭക്തി മാർഗത്തിലൂടെ ആർക്കും ലഭിക്കുന്നില്ല. ഞാൻ എപ്പോഴാണോ വരുന്നത് അപ്പോഴാണ് ഭക്തർക്ക് ഭക്തിയുടെ ഫലം നൽകുന്നത്. ഞാൻ ലിബറേറ്റർ ആകുന്നു, ദുഃഖത്തിൽ നിന്ന് മോചിപ്പിച്ച് സർവരെയും ശാന്തിധാമത്തിലേക്കും സുഖധാമത്തിലേക്കും കൊണ്ടുപോകുന്നു. നിശ്ചയബുദ്ധിയായിട്ടുള്ളവർക്ക് വിജയവും സംശയബുദ്ധിയായിട്ടുള്ളവർക്ക് പരാജയവും. ബാബ ദീപമാണ്. ആ ദീപത്തിൽ ചിലർ പൂർണമായും അർപ്പണമാകാറുണ്ട്, ചിലർ ചുറ്റിക്കറങ്ങി തിരികെ പോകുന്നു, ഒന്നും മനസ്സിലാക്കുന്നില്ല. അർപ്പണമാകുന്ന കുട്ടികൾക്കറിയാം, പരിധിയില്ലാത്ത അച്ഛനിൽ നിന്ന് നമുക്ക് പരിധിയില്ലാത്ത സമ്പത്ത് ലഭിക്കുമെന്ന്. ചുറ്റിക്കറങ്ങിപ്പോകുന്നവർ പ്രജകളിൽ തന്നെ നമ്പർ വാർ അനുസരിച്ച് വരും. അർപ്പണമാകുന്നവർ സമ്പത്തെടുക്കുന്നത് നമ്പർ വാർ പുരുഷാർത്ഥം അനുസരിച്ചാണ്. പുരുഷാർത്ഥത്തിലൂടെ തന്നെയാണ് പ്രാപ്തി ലഭിക്കുന്നത്. ജ്ഞാനസാഗരൻ ഒരേ ഒരു ബാബ തന്നെയാണ്. ജ്ഞാനം പിന്നെ ലോപിച്ചു പോകുന്നു. നിങ്ങൾ സദ്ഗതി നേടുന്നു. സത്യയുഗത്തിലും ത്രേതായുഗത്തിലും ഗുരുക്കന്മാരും മറ്റും ഉണ്ടായിരിക്കില്ല. ഇപ്പോൾ സർവരും ആ ബാബയെ ഓർമ്മിക്കുന്നു, കാരണം ബാബയാണ് ജ്ഞാനസാഗരം. സർവർക്കും സദ്ഗതി നൽകുന്നു. നിലവിളിയൊക്കെ അവസാനിച്ച് ജയ ജയ ആരവം തുടങ്ങുന്നു. നിങ്ങൾ സൃഷ്ടിയുടെ ആദി മധ്യ അന്ത്യത്തെ അറിയുന്നുണ്ട്. ഇപ്പോൾ നിങ്ങൾ ത്രികാലദർശികളാണ്, ത്രിനേത്രികളായിരിക്കുകയാണ്. നിങ്ങൾക്ക് രചയിതാവിന്റെയും രചനയുടെയും ആദിമധ്യ അന്ത്യത്തിന്റെ മുഴുവൻ ജ്ഞാനവും ലഭിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത് കെട്ടുകഥയൊന്നും അല്ല. ഭഗവാനാണ് ഗീത പറഞ്ഞത്, പക്ഷെ കൃഷ്ണന്റെ പേര് കാണിച്ച് ഗീതയെ ഖണ്ഡിച്ചു കളഞ്ഞു. നിങ്ങൾ കുട്ടികൾക്ക് ഇപ്പോൾ സർവരുടെയും മംഗളം ചെയ്യണം. നിങ്ങൾ ശിവശക്തി സേനയാണ്, വന്ദേ മാതരം എന്ന് പാടുന്നുണ്ട്. പവിത്രതയാണ് വന്ദിക്കുന്നത്. കന്യകമാർ പവിത്രമായതുകൊണ്ടാണ് സർവരും അവരെ വന്ദിക്കുന്നത്. ഭർത്താവിന്റെ വീട്ടിലേക്ക് പോയി വികാരിയായി മാറിയാൽ സർവരുടെ മുന്നിലും തല കുനിക്കേണ്ടി വരുന്നു. പവിത്രതയിലാണ് മുഴുവൻ ആധാരവും. ഭാരതം പവിത്ര ഗൃഹസ്ഥധർമ്മമായിരുന്നു, ഇപ്പോൾ അപവിത്ര ഗൃഹസ്ഥധർമ്മമാണ്. ദുഃഖം തന്നെ ദുഃഖമാണ്. സത്യയുഗത്തിൽ അങ്ങനെയല്ല. ബാബ കുട്ടികൾക്ക് വേണ്ടി കൈവെള്ളയിൽ സ്വർഗം കൊണ്ടുവന്നിരിക്കുന്നു. ഗൃഹസ്ഥ വ്യവഹാരത്തിലിരുന്നു കൊണ്ടും ബാബയിൽ നിന്ന് സമ്പത്ത് നേടുവാൻ സാധിക്കും. വീടും കുടുംബവും ഉപേക്ഷിക്കേണ്ട കാര്യമില്ല. സന്യാസിമാരുടെ നിവൃത്തി മാർഗം വ്യത്യസ്തമാണ്. ഇപ്പോൾ ബാബയോട് പ്രതിജ്ഞ ചെയ്യുന്നു, ബാബ, ഞങ്ങൾ പവിത്രമായി തീർച്ചയായും പവിത്ര ലോകത്തിന്റെ അധികാരിയാകും. ഭൂമി പിളർന്നാലും ധർമ്മം വെടിയരുത്. 5 വികാരങ്ങളുടെ ദാനം ചെയ്താൽ മായയുടെ ഗ്രഹണത്തിൽ നിന്നും മുക്തമാകും. അപ്പോൾ 16 കല സമ്പൂർണമാകും. സത്യയുഗത്തിൽ 16 കല സമ്പൂർണരും സമ്പൂർണ നിർവികാരിയും. ഇപ്പോൾ ശ്രീമത്ത് അനുസരിച്ച് നടന്ന് വീണ്ടും അങ്ങനെയാകണം. ബാബ പാവപ്പെട്ടവരുടെ നാഥനാണ്. സമ്പന്നർക്ക് ഈ ജ്ഞാനം എടുക്കുവാൻ സാധിക്കില്ല, കാരണം അവർ മനസ്സിലാക്കുന്നത് നമുക്ക് ധാരാളം ധനമുണ്ട്, നമ്മൾ സ്വർഗത്തിൽ തന്നെയാണ് ഇരിക്കുന്നത് എന്നാണ്. അതുകൊണ്ട് അബലകളും അഹില്യകളും തന്നെയാണ് ജ്ഞാനം എടുക്കുന്നത്. ഭാരതം ദരിദ്രമാണ്. അതിലും പാവപ്പെട്ട സാധാരണക്കാരുണ്ട്. അവരെ തന്നെയാണ് ബാബ തന്റേതാക്കുന്നത്. അവരുടെ ഭാഗ്യത്തിൽ തന്നെയാണുള്ളത്. കുചേലന്റെ ഉദാഹരണത്തെക്കുറിച്ച് പറയുന്നുണ്ട്. സമ്പന്നർക്ക് മനസ്സിലാക്കുവാൻ സമയമില്ല. രാജേന്ദ്രപ്രസാദിന്റെ, അതായത് ഭാരതത്തിന്റെ ആദ്യത്തെ രാഷ്ട്രപതിയുടെ അടുക്കൽ കുട്ടികൾ പോയിരുന്നു. പരിധിയില്ലാത്ത അച്ഛനെ അറിയൂ എങ്കിൽ നിങ്ങൾ വജ്രതുല്യമായി തീരും. 7 ദിവസത്തെ കോഴ്സ് കേൾക്കൂ എന്നും പറഞ്ഞിരുന്നു. അപ്പോൾ പറഞ്ഞത്, ഹാ, കാര്യം വളരെ നല്ലതാണ്. റിട്ടയർ ആയതിനു ശേഷം കോഴ്സ് കേൾക്കാം. റിട്ടയർ ആയതിനു ശേഷം അസുഖമാണ് എന്ന് പറഞ്ഞു. വലിയ വലിയ ആൾക്കാർക്ക് സമയമില്ല. ആദ്യം 7 ദിവസത്തെ കോഴ്സ് പൂർത്തിയാക്കൂ, അപ്പോൾ നാരായണീ ലഹരി ഉണ്ടാകും, അല്ലാതെ നിറം പിടിക്കില്ല. 7 ദിവസത്തിനു ശേഷം മനസ്സിലാകും ഇവർ യോഗ്യരാണോ അല്ലയോ എന്ന്. യോഗ്യരാണ് എങ്കിൽ പഠിക്കുന്നതിനു വേണ്ടി പുരുഷാർത്ഥത്തിൽ മുഴുകും. ഭട്ടിയിലിരുന്ന് പക്കാ നിറം എന്നുവരെ പിടിക്കുന്നില്ലയോ, അതുവരെ പുറത്തു പോകുന്നതിലൂടെ നിറം തന്നെ ഇല്ലാതാകും. അതുകൊണ്ട് ആദ്യം പക്കാ നിറം പിടിപ്പിക്കണം. ശരി, വളരെ കാലത്തെ വേർപാടിന് ശേഷം തിരിച്ചു കിട്ടിയ മധുരമധുരമായ കുട്ടികൾക്ക് മാതാവും പിതാവുമായ ബാബ്ദാദയുടെ സ്നേഹസ്മരണകളും സുപ്രഭാതവും. ആത്മീയ അച്ഛന്റെ ആത്മീയ കുട്ടികൾക്ക് നമസ്കാരം. ധാരണയ്ക്കുള്ള മുഖ്യസാരം: 1. ശിവശക്തിയായി വിശ്വമംഗളം ചെയ്യണം. പവിത്രതയുടെ ആധാരത്തിൽ കക്കയ്ക്ക് തുല്യമായ മനുഷ്യരെ വജ്രതുല്യമാക്കണം. 2. ശ്രീമതത്തിലൂടെ വികാരങ്ങളെ ദാനം നൽകി സമ്പൂർണ നിർവികാരിയും 16 കലാ സമ്പൂർണവും ആകണം. ദീപത്തിൽ അർപ്പണമാകുന്ന ശലഭങ്ങളാകണം. വരദാനം: പരിതസ്ഥിതികളെ വഴിയോര കാഴ്ചകളാണെന്ന് മനസ്സിലാക്കി മറികടക്കുന്ന സ്മൃതി സ്വരൂപ സമർത്ഥാത്മാവായി ഭവിക്കൂ. സ്മൃതി സ്വരൂപ ആത്മാവ് സമർത്ഥമായത് കാരണം പരിതസ്ഥിതിയെ കളിയെന്ന് മനസ്സിലാക്കുന്നു. ഇനി എത്ര തന്നെ വലിയ പരിതസ്ഥിതിയാകട്ടെ, എന്നാൽ സമർത്ഥാത്മാവിന് ലക്ഷ്യത്തിൽ എത്തിച്ചേരുന്നതിനായി ഇതെല്ലാം വഴിയോര ദൃശ്യങ്ങളായിരിക്കും. ആളുകൾ ചിലവ് നടത്തി വഴിയോര കാഴ്ചകൾ കാണാൻ പോകുന്നു. സ്മൃതി സ്വരൂപ സമർത്ഥ ആത്മാവിന് പരിതസ്ഥിതിയെന്നോ പേപ്പറെന്നോ വിഘ്നമെന്നോ പറയൂ, എല്ലാം വഴിയോര കാഴ്ചകളാണ്. സ്മൃതിയിലുണ്ട് ഈ ലക്ഷ്യത്തിലേക്കുള്ള വഴിയോര ദൃശ്യങ്ങൾ അനേക തവണ മറികടന്നിട്ടുണ്ട്, ഒന്നും പുതിയതല്ല. സ്ലോഗൻ: മറ്റുള്ളവരെ തിരുത്തുന്നതിനു പകരം ബാബയുമായി ബന്ധം യോജിപ്പിക്കൂ, എങ്കിൽ വരദാനങ്ങളുടെ അനുഭൂതി ഉണ്ടായിക്കൊണ്ടിരിക്കും. മാതേശ്വരിയുടെ മധുര മഹാവാക്യം: ഓം എന്ന ശബ്ദത്തിന്റെ കേവല ഉച്ചാരണത്തിലൂടെ ഒരു പ്രയോജനവുമില്ല. ഓം ഉരുവിടുക അർത്ഥം ഓം ജപിക്കുക. എപ്പോഴാണോ നാം ഓം എന്ന് പറയുന്നത്, അപ്പോൾ ഓം എന്ന് പറയുന്നതിന്റെ അർത്ഥം ഓം എന്ന് ഉച്ചരിക്കുക എന്നല്ല. കേവലം ഓം എന്ന് പറയുന്നതിലൂടെ ജീവിതത്തിൽ നേട്ടമൊന്നും തന്നെയില്ല. എന്നാൽ ഓം എന്നതിന്റെ അർത്ഥസ്വരൂപത്തിൽ സ്ഥിതി ചെയ്യുക. ആ ഓം എന്നതിന്റെ അർത്ഥത്തെ അറിയുന്നതിലൂടെ മനുഷ്യർക്ക് ശാന്തിയുടെ പ്രാപ്തി ഉണ്ടാകുന്നു. മനുഷ്യരിപ്പോൾ നമുക്ക് ശാന്തി ലഭിക്കണമെന്ന് തീർച്ചയായും ആഗ്രഹിക്കുന്നുണ്ട്. ആ ശാന്തി സ്ഥാപിക്കുന്നതിനായി അനേകം സമ്മേളനങ്ങളും നടത്തുന്നുണ്ട്. എന്നാൽ ഫലത്തിൽ കൂടുതൽ അശാന്തിക്കും ദുഃഖത്തിനും കാരണമാകുന്നതാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. എന്തുകൊണ്ടെന്നാൽ മുഖ്യ കാരണം, ഏതുവരെ മനുഷ്യാത്മാക്കൾ 5 വികാരങ്ങളെ ഒഴിവാക്കുന്നില്ലയോ, അതുവരെ ലോകത്തിൽ ഒരിക്കലും ശാന്തി ഉണ്ടാവുകയില്ല. അതുകൊണ്ട് ആദ്യം ഓരോ മനുഷ്യനും തന്റെ 5 വികാരങ്ങളെ വശത്താക്കണം. ഒപ്പം തന്റെ ആത്മാവിന്റെ ചരട് പരമാത്മാവുമായി യോജിപ്പിക്കണം. അപ്പോൾ മാത്രമേ ശാന്തി സ്ഥാപിതമാകൂ. അതുകൊണ്ട് മനുഷ്യൻ സ്വയം തന്നോട് ചോദിക്കണം, ഞാൻ എന്റെ 5 വികാരങ്ങളെ ഉപേക്ഷിച്ചിട്ടുണ്ടോ? അവയെ ജയിക്കുന്നതിനുള്ള പ്രയത്നം നടത്തുന്നുണ്ടോ? അഥവാ ആരെങ്കിലും ചോദിക്കുകയാണ്, ഞാൻ എങ്ങനെ എന്റെ 5 വികാരങ്ങളെ വശത്താക്കും? അപ്പോൾ അവർക്ക് ഈ മാർഗം പറഞ്ഞുകൊടുക്കണം. ആദ്യം അവരെ ജ്ഞാനയോഗത്തിന്റെ സുഗന്ധ ധൂപമേൽപ്പിക്കൂ. കൂടാതെ പരംപിത പരമാത്മാവിന്റെ മഹാവാക്യമാണ്, എന്നോടൊപ്പം ബുദ്ധിയോഗം വെച്ച് എന്റെ ശക്തിയെടുത്ത് സർവശക്തിവാനായ എന്നെ ഓർമ്മിക്കുന്നതിലൂടെ വികാരം ഇല്ലാതായിക്കൊണ്ടിരിക്കും. ഇപ്പോൾ ഇത്രയും സാധനയാണ് ആവശ്യമായിട്ടുള്ളത്. അത് സ്വയം പരമപിതാ പരമാത്മാവ് നമ്മളെ പഠിപ്പിക്കുന്നു. ശരി, ഓം ശാന്തി.